ദൈവം നമ്മോട് തന്റെ വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഉത്സാഹിക്കപ്പെടും. വി വിൽ ഗെറ്റ് എൻകറേജ്ഡ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ എൻകറേജ്മെന്റ്, ഈ ഉത്സാഹം അത്രയധികം ആവശ്യമായിരിക്കുന്നത്? നാം ജീവിക്കുന്ന ഒരു ലോകത്തിൽ എവറിഡേ, എല്ലാ ദിവസവും നമ്മെ തളർത്തുന്ന അനവധി കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. There are so many things discouraging us every day. രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ വി ഗെറ്റ് ഡിസ്കറേജ്, നമ്മൾ തളർന്നു പോകും. മറ്റു മനുഷ്യരാലുള്ള വാക്കുകൾ കേട്ട് നാം തളർന്നു പോകും. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു വരാതിരിക്കുമ്പോൾ വി ഗെറ്റ് ഡിസ്കറേജ്ഡ്. സോ മെനി വേസ്, എത്തെല്ലാം വിധങ്ങളിലാണ് നാം തളർന്നു പോകുന്നത്, നിരാശപ്പെടുന്നത്. ഒരു ദൈവ പൈതലിനും, വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനും, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവ പൈതലും, ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവ പൈതലും തളർച്ച അഭിമുഖീകരിക്കും. ദിറ്റ് ഇസ് റിയാലിറ്റി. അതൊരു ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യങ്ങളുടെ മേൽ, യാഥാർത്ഥ്യമായ അവസ്ഥകളെ കണ്ണടച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. അതിനെ, യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി കണ്ട് മുന്നോട്ട് പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം. എന്നാൽ നിരാശപ്പെട്ട അവസ്ഥയിൽ നാം തുടരേണ്ട ആവശ്യമില്ല. വി ഡോണ്ട് ഹാവ് ടു കണ്ടിന്യൂ ഇൻ എ ഡിസ്കറേജ് സ്റ്റേറ്റ് ഫോർ എ ലോങ് ടൈം. നിരാശകൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം, നിരാശപ്പെടുന്ന ചിന്തകൾ വന്നേക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ നമ്മെ ഉത്സാഹിപ്പിക്കുവാൻ, അതിനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് തരുന്നത്. നമ്മുടെ ഉള്ളിൽ ഹി വിൽ എൻകറേജ് അസ്, ഹിൽ കൗൺസിൽ അസ്, ഹിൽ കംഫർട്ട് അസ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ കംഫർട്ടർ, ആശ്വസിപ്പിക്കുന്നവൻ, ആശ്വാസപ്രദൻ. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മെ കംഫർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ അവൻ തൻ്റെ വചനത്തിലൂടെ, തൻ്റെ വചനത്തിലൂടെ ദൈവം, പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ ശബ്ദം ആത്മാവിലൂടെ നമ്മെ, നമ്മുടെ ആത്മാവിൽ നാം കേൾക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ നാം കേൾക്കുമ്പോൾ നമ്മൾ ബലമുള്ളവരായി തീരും. ഇതാണ്, ദിസ് ഇസ് എ ഡിഫറൻസ്. ലോകക്കാരും ദൈവമക്കളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഒരേ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാവിൽ ഉള്ളിലുള്ള ദൈവമക്കൾ അവരുടെ ഉള്ളിൽ കേൾക്കുന്ന ആ ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുമ്പോൾ ദേ ഗെറ്റ് എൻകറേജ്ഡ്. അതുമാത്രമല്ല, അവർ എൻകറേജ്ഡ് ആകുക മാത്രമല്ല, ചുറ്റുമുള്ളവരെ എൻകറേജ് ചെയ്യുന്നവരാക്കി ദൈവം നമ്മെ തീർക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഇപ്പൊ കേൾക്കുകയായിരുന്നു, ആത്മാവിൻ്റെ നിറവ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് മാത്രമല്ല എൻകറേജ്മെന്റ്, നമുക്ക് മാത്രമല്ല ഉത്സാഹം, നമ്മളിൽ ഉത്സാഹം നിറഞ്ഞിട്ട് മറ്റുള്ളവരെയും ഉത്സാഹിപ്പിക്കുവാൻ തക്കവിധം ദൈവം നമ്മെ നിറയ്ക്കുവാൻ വിശ്വസ്തനും ശക്തനുമാണ്. ഹല്ലേലൂയ. ഏലിയാവ്, ദൈവഭക്തന്മാർക്ക് പോലും ഉത്സാഹം ആവശ്യമാണ് അല്ലേ? ഏലിയാവ് ബാൽ പ്രവാചകന്മാരെ എല്ലാം വെല്ലുവിളിച്ച് കർമേൽ പർവ്വതത്തിൽ തീ ഇറക്കി, ശക്തിയുള്ള ദൈവം ആരെന്ന് വെളിപ്പെടുത്തി. ആഹാബിനെ വെല്ലുവിളിച്ച്, ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ച് തീ ഇറക്കി ദൈവജനത്തിന് ദൈവത്തിന്റെ മഹത്വം കാണിച്ചു കൊടുത്തു. ബാൽ പ്രവാചകന്മാരെ മുഴുവൻ വെട്ടി പീസാക്കി. അതിനുശേഷം അഹാബിന്റെ ഭാര്യയായ ഇസബേൽ ഒരു ഭീതിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഒരു വാക്ക് പറഞ്ഞപ്പോൾ, നിന്നെയും നീ വെട്ടിക്കളഞ്ഞ ബാൽ പ്രവാചകന്മാരെ പോലെ ഞാൻ തീർത്തുകളയും, ഐ ഫിനിഷ് യു എന്ന് ഇസബൽ പറഞ്ഞപ്പോ ഏലിയാവ് നിരാശനായി പോയി. ഒരു നിമിഷം മുമ്പ് ഇത്ര വലിയ അത്ഭുതം, ദൈവത്തിനു വേണ്ടി വീര്യപ്രവർത്തികൾ ചെയ്തെടുത്ത ഒരു പ്രവാചകൻ, അത്ഭുത പ്രവാചകൻ, അവൻ പറഞ്ഞപ്പോൾ മൂന്ന് സംവത്സരം മഴ പെയ്തില്ല. എന്നാൽ ആ ഏലിയാവ് ഈ ഒരു വാർത്ത കേട്ടപ്പോ തളർന്നുപോയി, അവനാകെ നിരാശനായിപ്പോയി. യെസ്, എന്റെ പ്രാണന് ഒരു ഭയം, അവൻ തളർന്ന് കിടക്കുകയാണ്. എന്നാൽ അങ്ങനെ തളർന്നിരിക്കുന്ന ഏലിയാവിനെ ആ തളർന്ന അവസ്ഥയിൽ വിട്ടുകളയുവാൻ ദൈവത്തിന് ഒരിക്കലും സമ്മതമായിരുന്നില്ല. കാരണം അവനിലൂടെ ഇനിയും ദൈവത്തിന് അനവധി പ്രവൃത്തികൾ ചെയ്തെടുക്കുവാൻ ഉണ്ട്. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ നാം ഉറപ്പിക്കണം. ദൈവം നമ്മെ വിളിച്ചപ്പോൾ ദൈവത്തിന് നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ അവന്റെ മനസ്സിലുള്ള പദ്ധതികൾ, പ്ലാനുകൾ, അതെല്ലാം ചെയ്തെടുക്കുവാൻ തക്കവണ്ണം അവന് ശക്തിയും അവന് മനസ്സും ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. എപ്പോഴേലും നാം തളർന്നിരിക്കുമ്പോൾ നാം ചിന്തിച്ചറിയേണ്ട കാര്യം, God has set something in front of me. എനിക്ക് മുന്നിലേക്ക് ഓടുവാൻ ഉണ്ട്. നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, മുന്നോട്ട് പോകുവാൻ, ഇതിലൂടെ പ്രവൃത്തികൾ ചെയ്തെടുക്കുവാനുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ യെസ് ഏലിയാവ് അത്ഭുത പ്രവൃത്തികൾ ചെയ്തു, വീരപ്രവൃത്തി ചെയ്തു, ദൈവത്തിനെ മഹത്വപ്പെടുത്തി. അത് പോരാ, മുന്നോട്ട് പോകുവാൻ അവനെ ഉത്സാഹിപ്പിക്കുന്ന ദൈവം. നമുക്കറിയാം, അവന് ഒരപ്പവും വെള്ളം കൊടുത്തപ്പോൾ 40 ദിവസം ഹോരബോളം അവൻ ചെന്നു. പിന്നെ ഹി ഹാഡ് ടു അനോയിന്റ് കിങ്സ്. അടുത്ത രാജാവിനെ അനോയിന്റ് ചെയ്യേണ്ടവൻ ഏലിയ പ്രവാചകനാണ്. അടുത്ത പ്രവാചകനെ അനോയിന്റ് ചെയ്യേണ്ടത് ഏലിയ പ്രവാചകനാണ്. ഏലിശയെ അഭിഷേകം ചെയ്യണം തന്റെ പിൻഗാമിയായിട്ട്. ദൈവത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ നോക്കി നാം സംതൃപ്തിപ്പെടുകയോ ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്തയാൽ നിരാശപ്പെട്ടിരിക്കുവാനോ അല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മുന്നോട്ട് പോകണം. ഏറ്റവും അധികം നമ്മെ ഉത്സാഹിക്കുന്ന വചനങ്ങൾ എഴുതിയ പുസ്തകമാണ് ദൈവത്തിന്റെ വചനം. വേർഡ്സ് ഓഫ് എൻകറേജ്മെന്റ്, വേർഡ്സ് ഓഫ് കംഫർട്ട്, വേർഡ്സ് ഓഫ് സ്ട്രെങ്തനിങ്, നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമ്മെ ഉത്സാഹിപ്പിക്കുന്ന, നമ്മെ മുന്നോട്ട് പോകുവാൻ നമുക്ക് ഒരു ബലം തരുന്ന ധാരാളം വചനങ്ങൾ ദൈവവചനത്തിൽ നമുക്കുണ്ട്. ലോകത്തിലും വേറൊരു പുസ്തകത്തിലും കാണാത്ത തരത്തിൽ ഒരു മുസ്ലിം ആയിരുന്ന ക്രിസ്ത്യാനിയായ നബിൾ ഖുറേഷി തന്റെ ജീവിതത്തിൽ ഖുർആൻ മുഴുവൻ തപ്പി നോക്കിയിട്ട് There is no single word of encouragement or comfort. അത് മുഴുവൻ പഠിച്ച ഒരു വ്യക്തി പറയുകയാണ്, ഒരു വാക്ക് പോലും ഞാൻ അതിനകത്ത് തപ്പി നോക്കിയിട്ട് കണ്ടില്ല. എന്നാൽ പ്രൈസ് ഗോഡ്, ദൈവം നമുക്ക് തന്ന ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനം, പരിശുദ്ധാത്മാ നിയോഗത്താൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം ഉത്സാഹിക്കപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന വചനങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. നാം അത് കണ്ടെത്തി ഭക്ഷിച്ചില്ലാത്തതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും നമ്മൾ തളർന്നിരിക്കുന്നത്. ഏലിയാവ് ആ അപ്പവും വെള്ളവും ഭക്ഷിച്ചപ്പോൾ അവന് 40 ദിവസത്തോളം മുന്നോട്ട് പോയി. ദൈവത്തിന്റെ വചനം, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും, ദൈവത്തിന്റെ വചനം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. എന്നാൽ നാം ഒരു സഭയായ ദൈവം നമ്മെ വിളിക്കുമ്പോൾ, തൻ്റെ ശരീരമായ ദൈവം നമ്മെ വിളിക്കുമ്പോൾ, നമുക്ക് മാത്രം ഉള്ള അപ്പം തന്ന് മുന്നോട്ട് കൊണ്ടുപോകാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുവാൻ തക്ക വിധം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്നുള്ളൊരാഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം ഒരുവിനേക്കാൾ ഇരുവർ നല്ലത് എന്ന ദൈവത്തെ വചനത്തിൻ്റെ ഒരു തത്വമാണ്. ടു ഈസ് ബെറ്റർ ദാൻ വൺ. കാരണം ഒരാൾ രണ്ട് പേർ ഒരുമിച്ച് തളർന്നിരിക്കുന്നത് ചുരുക്കമാണ്. ഒരു കുടുംബത്തിലായാലും ഒരു സഭയുടെ ചട്ടക്കൂടിലായാലും സം പീപ്പിൾ ഗോ ത്രൂ ഡിഫിക്കൽട്ടീസ്. ചിലർ പ്രയാസങ്ങളിലൂടെ കടന്നു പോകും, ചിലർ നിരാശകളിലൂടെ കടന്നു പോകും. വാട്ട് എവർ ഈസ് റീസൺ, അതവരുടെ അവർ പാപം ചെയ്തുകൊണ്ടാണെന്നോ ദൈവം അവരെ ശുദ്ധീകരിക്കുകയാണെന്നോ ഒക്കെ വിചാരിച്ച് ഇരിക്കാതെ ദൈവം ആഗ്രഹിക്കുന്നത് അതർ മെമ്പേഴ്സ്, മറ്റ് അവയവങ്ങൾ ആയ ദൈവസഭയുടെ അവയവങ്ങൾ അവരെ എൻകറേജ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ എല്ലാ സഭകളെയും ഉത്സാഹിപ്പിക്കുവാൻ വളരെയധികം ശ്രമിച്ചിരുന്നു. കാരണം താൻ ചെന്ന് സഭ തുടങ്ങിയ സ്ഥലങ്ങൾ, ഒന്ന് അനവധി ജാതീയ ആചാരങ്ങൾ, പാപം പെരുകിയിരിക്കുന്ന സ്ഥലം, അതുമാത്രമല്ല ഗവൺമെന്റുകൾ അധികാരികൾ എതിർപ്പ് വളരെയധികം പ്രകടിപ്പിക്കുന്ന സ്ഥലം, യഹൂദ മതാനുസാരികൾ അവർ ഈ പുതിയ മാർഗത്തെ, ഈ ക്രിസ്തു മാർഗത്തെ എങ്ങനെയേലും അടിച്ചൊതുക്കുവാൻ നോക്കുന്നത്, ഏത് തരത്തിൽ നോക്കിയാലും ഒരു പ്രതികൂലങ്ങൾ ഉള്ള ഒരു സ്ഥലം, അതിൻ്റെ നടുവിലൊക്കെയാണ് അപ്പോസ്തലനായ പൗലോസ് പോയി സുവിശേഷം, യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം പ്രസംഗിക്കുകയും ദൈവം ഹൃദയങ്ങളെ തുറക്കുകയും അവർ യേശുവിൽ വിശ്വസിക്കുകയും അവർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭ ഒരു ചെറിയ കൂട്ടം, അത് ഒരു വീട്ടിലായിരിക്കും തുടങ്ങിയത്. ആദ്യമേ ഫിലിപ്പിയിലൊക്കെ ഒരു വീട്ടിലാണ്, ലുദിയായുടെ ഹൃദയം തുറന്നു, വീട്ടിലാണ് തുടങ്ങിയത്. അവിടെ നിന്ന് അത് വളരുകയായിരുന്നു. ഒരു ചെറിയ കൂട്ടമായി തുടങ്ങി അത് വളരുകയായിരുന്നു. വളരെ പ്രതികൂലങ്ങളിലൂടെയാണ് ദൈവസഭ എക്കാലത്തും വളർന്നിട്ടുള്ളത്. ഇന്ന് ജീവിക്കുന്ന നാമും ഈ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ്. പലതരത്തിലുള്ളത്, അവർക്ക് അവർ അഭിമുഖീകരിച്ച പ്രതികൂലങ്ങളാൽ ആയിരിക്കത്തില്ല നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്, ബട്ട് നമ്മളതൊക്കെ അഭിമുഖീകരിക്കേണ്ടവരാണ്. അങ്ങനെ പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം, പോൾസ് എപ്പിസിൽ ടു തെസ്സലോണിയൻസ്. തൻ്റെ രണ്ടാം മിഷനറി യാത്രയിൽ തനിക്ക് മക്കദോനിയയിൽ നിന്നുള്ള ഒരു പുരുഷൻ വിളിക്കുന്നു ദർശനം കണ്ട് മക്കദോനിയയ്ക്ക് പോയ പൗലോസ് ഫിലിപ്പിയിൽ ചെല്ലുകയും അവിടെ നമുക്കറിയാം ലുദിയ ഹൃദയം തുറന്ന് ആ കുടുംബം ദൈവത്തിൽ വിശ്വസിച്ചു, അവിടെ ഒരു സഭ സ്ഥാപിച്ചതിന് ശേഷം പൗലോസ് പോയ സ്ഥലമാണ് തെസ്സലോണിക്ക. അവിടെയും പൗലോസ് സുവിശേഷം പ്രസംഗിക്കുകയും ദൈവം പലരുടെയും ഹൃദയങ്ങൾ തുറക്കുകയും അവിടെ ഒരു ദൈവസഭ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു സഭ അവിടെ ആരംഭിച്ചപ്പോൾ അവിടെയുള്ള യഹൂദ മതാനുസാരികൾ, അവർക്ക് ഈ ക്രിസ്തുമാർഗം അതിനെ അവർ നഖശിഖാന്തം എതിർത്തപ്പോൾ പൗലോസിന് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. തെസലോണിക്കയിൽ നിന്ന് പൗലോസിന് പോകേണ്ട വന്നു. എങ്കിലും ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. ആ സഭയെക്കുറിച്ച് പൗലോസ്, കാരണം അവർ കടന്നുപോയ അവരായിരിക്കുന്ന ആ സാഹചര്യം ഒട്ടും അനുകൂലമല്ല എന്ന് പൗലോസ് തന്നെ വ്യക്തമായിട്ട് അറിയാം. കാരണം താൻ തന്നെ അവിടെയുള്ള ആൾക്കാരുടെ പ്രതികൂലം മാത്രമാണ് അവിടുന്ന് മാറിപ്പോകേണ്ടി വന്നത്. അപ്പോൾ ഇപ്പോൾ ദൈവവചനം കേട്ട് കർത്താവിൽ വിശ്വസിച്ച ആ വിശ്വാസികൾ താൻ പുറ്റേച്ചു പോകുന്ന ആ സഭ എങ്ങനെയായിരിക്കുമെന്ന് ഓർത്ത് വലിയ ഭാരം, ഒരു അപ്പോസ്തോലന്റെ വലിയ ഭാരമാണ്. എങ്ങനെയാണ് അവർ വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഓർത്ത് വളരെ ഭാരപ്പെട്ട് അവരെ ഉത്സാഹിപ്പിക്കുവാൻ അവർക്ക് ലേഖനം എഴുതുകയാണ്. കാരണം തനിക്ക് തന്നെ അവിടെ അങ്ങോട്ട് കടന്നു പോകാൻ സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവിലൂടെ അവരെ ഉത്സാഹിപ്പിക്കുവാൻ പൗലോസ് ലേഖനം എഴുതുകയാണ്. ആ ലേഖനത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്ന് തെസലോണിയൻസ്, അതിന്റെ രണ്ടാം വചനത്തില് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, പൗലോസിന്റെ പ്രാർത്ഥനയിൽ ആ സഭയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മനസ്സിൽ ഒത്തിരി ഭാരങ്ങളുണ്ട് ആ സഭയെ ഓർത്ത്, എങ്കിലും ആ സഭയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതിന്റെ മൂന്നാം വചനം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും. അതിന്റെ രണ്ടാം വചനം, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിച്ചോ, ഈ ഈ കൊച്ചു സഭ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന ആ കൊച്ചു സഭ, ആ സഭയുടെ ഗുണഗണങ്ങൾ എന്താണെന്ന് പൗലോസ് ഈ രണ്ടു വചനത്തോടെ പറയാണ്. അവരുടെ വിശ്വാസത്തിന്റെ വേല, ദ വർക്ക് ഓഫ് ഫെയ്ത്ത്, അവരുടെ സ്നേഹത്തിന്റെ ഒരു പ്രയത്നം, ദ ലേബർ ഓഫ് ലവ്, ആൻഡ് അവരുടെ പ്രത്യാശയുടെ ഒരു ഒരു സ്ഥിരത, ദ സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഓഫ് ദ ഹോപ്പ് ഇൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. മൂന്ന് കാര്യങ്ങളാണ് ആ സഭയെ കുറിച്ച് ഓർക്കുമ്പോൾ പൗലോസ് അവരെ ഉത്സാഹിപ്പിക്കുന്നത്. ഇവർ തികഞ്ഞവർ ആണെന്ന് നാം വിചാരിക്കരുത്. ഇങ്ങനെ എഴുതുമ്പോൾ ഇവർ തികഞ്ഞവർ, കാരണം ഇതിനുശേഷം ഒരു ലേഖനം കൂടെ ഈ അപ്പോസ്തലൻ ഈ തെസലോണിക്കാർക്ക് എഴുതി, അതാണ് രണ്ട് തെസലോണിയൻസ്. അതിനകത്ത് ഇച്ചിരി നല്ലപോലെ വഴക്കൊക്കെ പറഞ്ഞാണ്, കാരണം അവരിൽ പലതും മടിയന്മാരും ദുരുപദേശങ്ങളൊക്കെ കേട്ട് അതിന്റെ വഴിയിൽ പോകുന്നവരും, അങ്ങനെ പല പല കുറവുകൾ അവർക്കപ്പോഴും ഉണ്ട്. പിന്നെ എഴുതിയ ലേഖനത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കി. ഇത് പറയുമ്പോഴും അവർ പെർഫെക്റ്റ് അല്ല, എങ്കിലും നിലനിൽക്കുന്ന കാര്യങ്ങൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിലൂടെ ആ സഭയിൽ ചെയ്തെടുക്കുമെന്ന് പൗലോസിന് വലിയ ഉറപ്പുണ്ടായിരുന്നു. നിലനിൽക്കുന്ന കാര്യങ്ങളായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ത്രീ തിങ്സ്, നിലനിൽക്കുന്ന കാര്യങ്ങൾ. അവരുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയ്ക്ക്, ആത്മീയമായി ഈ മൂന്ന് കാര്യങ്ങളിൽ അവർ നിലനിൽക്കുകയും വളരുകയും ചെയ്യണമെന്ന് പൗലോസ് അവരെ ഓർത്ത് രാപ്പകൽ പ്രാർത്ഥിക്കുകയും അതുവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഇത് ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വി ആർ കോൾ ടു എൻകറേജ്, നമ്മൾ മറ്റുള്ളവരെ ഉത്സാഹിക്കാൻ ഉള്ള ഒരു ദൗത്യം ദൈവം ദൈവ സഭയിലെ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ദൈവവചനത്തിലൂടെ നമ്മെ ഉത്സാഹിപ്പിക്കുന്നവർ ഉണ്ട് ഇവിടെയും, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തൊക്കെ എന്നാ ഒരു മെസ്സേജ് ഒരു പുൽപ്പിറ്റിൽ ഇരുന്ന് കേട്ടില്ലെങ്കിലും ഇന്റർനെറ്റും സ്മാർട്ട് ഫോണും ഒക്കെ വളരെയധികം ഉള്ള സമയത്ത് ഒരു ഞാൻ വളരെ തളർന്നിരിക്കുകയാണ്. ഓക്കെ, ലെറ്റ് മീ സെർച്ച് ഇൻ ഗൂഗിൾ എൻകറേജിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മെസ്സേജുകൾ നമുക്ക് കിട്ടും. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും ഇരുന്ന് വീഡിയോയും ഏത് തരത്തിലുള്ള കാര്യങ്ങളും ഇന്ന് ഇന്റർനെറ്റിൽ കിട്ടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഡിസ്കറേജ്മെന്റ് ഏറ്റവും കൂടിയ ഒരു കാലഘട്ടവുമാണ് ഇപ്പോഴത്തെ കാലഘട്ടം. റിസോഴ്സ് നമ്മൾ തിരിച്ചു നോക്കിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ റിസോഴ്സസ് അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. എങ്കിലും നിരാശപ്പെട്ട് തളർന്നിരിക്കുന്ന അനേകം വിശ്വാസികൾ പോട്ടെ, കർത്താവിനെ അറിയാത്തവരുടെ സ്ഥിതി പോട്ടെ, ഉള്ള ഒരു കാലഘട്ടം ഒരു ഈവൻ നമ്മുടെ പട്ടണത്തിൽ തന്നെ ഉണ്ട്. എന്തുകൊണ്ട് ഇത്രയധികം സോക്കോൾഡ് അല്ലെ റിസോഴ്സുകളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ദൈവം ചെയ്തെടുക്കുന്നത് മനുഷ്യന്റെ കരങ്ങളാലല്ല. ഗോഡ് യൂസസ്, ദൈവം ഇതെല്ലാം ഉപയോഗിക്കും. അതിനെ ഞാൻ തുച്ഛീകരിക്കുകയല്ല, ഡോണ്ട് മിസ്റ്റേക്ക്. അത് പക്ഷേ വ്യക്തികളിലൂടെ, തന്റെ ആത്മാവ് നിറഞ്ഞ വ്യക്തികളിലൂടെ ദൈവം ചെയ്തെടുക്കുന്നതിന് തുല്യമായിട്ട് വേറൊന്നും തുല്യമാകത്തില്ല. നാം തളർന്നിരിക്കുന്ന ഒരാളോട് പറയുന്ന ഒരു വാക്ക് അതവരെ ആ സെക്കൻഡിൽ അവിടുന്ന് ലിഫ്റ്റ് ചെയ്യും. കാരണം അത് ഡെലിവറി ചെയ്തത്, അത് ചെയ്തത് ആത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയിലൂടെയാണ് ചെയ്യുന്നത്. എൻകറേജ്ഡായി ആ തളർന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതായിട്ട് നമുക്ക് അനുഭവിക്കുന്നത് കാണുവാൻ നമുക്ക് കഴിയും. അപ്പൊ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അവരെ എൻകറേജ് ചെയ്യുകയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്നേഹിക്കണമെന്ന് തീർച്ചയായിട്ടും അവരോട് പറഞ്ഞിട്ടാണ് അപ്പോസ്തലൻ പോയത്. തെസ്സലോനിക്കയിൽ പോയത് നിങ്ങൾ സ്നേഹിക്കണം, കാരണം ദൈവത്തിന്റെ കൽപ്പന എഴുതി തന്നിട്ടുണ്ട്. ദൈവത്തെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരെയും നിങ്ങളുടെ സഹോദരങ്ങളെയും സ്നേഹിക്കണമെന്നുള്ള കൽപ്പനയെല്ലാം അവർക്ക് കൊടുത്തിട്ടാണ് പോയത്. എന്നാൽ സ്നേഹം വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയോ ഒരു വികാരമായിട്ട് കൊണ്ടു നടക്കുകയോ ചെയ്യാതെ അതിനൊരു പ്രയത്നം, ഒരു ലേബർ, ഒരു വർക്കുണ്ട്. അതൊക്കെ ഇവർ ചെയ്യുന്നു എന്നറിഞ്ഞവരെ ഉത്സാഹിപ്പിക്കുകയാണ്, നിങ്ങൾ പ്രയത്നിക്കുന്നവരാണ്. കൂടാതെ ദൈവമക്കൾക്കെല്ലാം ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യാശ. എന്ത് പ്രത്യാശയാണ്? കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള പ്രത്യാശ. അനേക പ്രത്യാശകളുണ്ട്. വി നീഡ് ടു ഗിവ് ഹോപ്പ് ടു അതേഴ്സ്. ഒരുപക്ഷെ കർത്താവിനെ അറിയത്തില്ലാത്ത ഒരു വ്യക്തിയെ നാം ചെന്ന് കാണുമ്പോൾ നാം കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചൊന്നുമല്ല ആദ്യമേ അവരോട് പങ്കുവെക്കുന്നത്. ദേർ ഇസ് എ ഗോഡ്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു വാക്കിലൂടെ ആയിരിക്കാം നാം അവരെ ആശ്വസിപ്പിക്കുന്നത്. എന്നാൽ ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ആശ്വാസം എന്ന് പറയുന്നത് അവർ ലോർഡ് ഈസ് കമ്മിങ് ബാക്ക്, നമ്മുടെ ദൈവം വരുന്നു, നമ്മുടെ മണവാളൻ മടങ്ങി വരുന്നു. ആ ചിന്തയിലേക്ക് ഹൃദയങ്ങളെ, ചിന്തകളെ, മറ്റുള്ളവരുടെ ചിന്തകളെ നമുക്ക് തിരിച്ചു വിടുവാൻ സാധിച്ചാൽ അവർ പെട്ടെന്ന് ഉത്സാഹമുള്ളവരായി തീരും. കാരണം ഇതെല്ലാം താൽക്കാലികമാണെന്നും അവന്റെ വാഗ്ദത്തം അവൻ നിറവേറ്റുമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ നാം ഉത്സാഹമുള്ളവരായിരിക്കും. സ്ഥിരതയോടെ, ആ പ്രത്യാശയുടെ സ്ഥിരത. അപ്പോ അനവധിയായ ദൈവ വചനങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത് മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുമ്പോൾ അവർക്കത് ആത്മീയ വർധനയ്ക്ക് ഇടയായിത്തീരും. പിന്നെ അതിന് നാലാം വചനത്തില് ഉപസ്വലം അവരെ വിളിക്കുന്നതാണ് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. Beloved by God. Loved by God അല്ല, beloved. ദൈവത്താൽ ആഴമായി സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ദൈവം നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു. ഞാൻ വന്നവിടെ ദൈവസ്നേഹത്തിന്റെ വാർത്തകൾ, സുവിശേഷം നിങ്ങളെ അറിയിച്ചു. നിങ്ങളത് വിശ്വസിച്ചു, ഹൃദയത്തിൽ കൈക്കൊണ്ട് നിങ്ങൾ ക്രിസ്തുവിന്റെ പിൻഗമിക്കുവാൻ നിങ്ങൾ യാത്ര തുടങ്ങി. ആ ദൈവം നിങ്ങളെ, ആ ദൈവത്തിന് നിങ്ങൾ വളരെ പ്രിയരാണ്. ദൈവം നമ്മളെ ആഴമായി സ്നേഹിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയുമ്പോൾ നാം ഏത് തളർന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരും. വി ആർ ലവ്ഡ് ബൈ ഗോഡ്. അവൻ വ്യവസ്ഥകളില്ലാതെ, അവൻ അതിരുകളില്ലാതെ, അളവുകളില്ലാതെ, നമ്മുടെ പരാജയങ്ങൾ കണക്കിടാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോടുള്ള ദയ അത്ര വലുതാകുന്നു. ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പം ദൈവം താൽ എങ്ങനെയാണ് നാം സ്നേഹിക്കപ്പെടുന്നത് എന്ന് നാം അറിയുമ്പോൾ വിൽ ഗെറ്റ് എൻകറേജ്ഡ്. അത് നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ അവരും ഉത്സാഹമുള്ളവരായി തീരും. അങ്ങനെ ഈ തെസ്സലോണിക്കർ ലേഖനത്തിൽ അനവധി വചനങ്ങളിലൂടെ അവരുടെ വിശ്വാസത്തെയും അവരുടെ സ്നേഹത്തെയും അവരുടെ പ്രത്യാശയെല്ലാം അപ്പോസ്തലൻ വാക്കുകളിലൂടെ ഉറപ്പിക്കുകയാണ്. അതുമാത്രമല്ല, അവരോട് ഒരു കാര്യം കൂടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നെന്ന് നിങ്ങളൊന്ന് ഓർക്കണം. ഒരു ദൈവ പൈതൽ. ഇത് അപ്പോസ്തലന് മാത്രം ഉദ്ദേശിച്ച ഒരു കാര്യമല്ല. ഇതൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച, ദൈവത്തെ അനുഗമിക്കുന്ന നമുക്കും നമ്മളിലൂടെയും ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് ആ അപ്പോസ്തലൻ സഭയെ താൻ ആയിരുന്നപ്പോൾ ചെയ്തതെന്ന് അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ 7-8 വചനങ്ങളിൽ വായിക്കാം. ചാപ്റ്റർ 2 വേഴ്സ് 7 and 8.
ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും വെച്ചു തരുവാൻ ഒരുക്കമായിരുന്നു.
ഓ, ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ആർദ്രതയോടെ ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നു. ഉപയോഗിക്കുന്ന വചനങ്ങൾ ശ്രദ്ധിച്ചോ. ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട്, ഹാവിംഗ് സോ ഫോണ്ട് ആൻ അഫക്ഷൻ ഫോർ യു. ഒരമ്മ തന്റെ കുഞ്ഞിനെ ലാളിക്കുന്നു. കാരണം ഇപ്പോൾ ഉണ്ടായ ക്രിസ്തുവിൽ ജനിച്ച ഒരു സഭയാണ്, ഒരു കുഞ്ഞാണ്. അതിനെ ലാളിച്ച് ഓമനിച്ച് കരുതി തന്റെ പ്രാണനും കൂടെ കൊടുക്കുവാൻ തയ്യാറായിരുന്നു. അങ്ങനെ അത്രമാത്രം താൻ പ്രസംഗിക്കുന്ന യേശു അല്ലേ നമുക്ക് വേണ്ടി തന്റെ ജീവനെ വെച്ചു തന്നവൻ. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ച് തന്നതുകൊണ്ട് നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. 1 യോഹന്നാൻ 3:16. അതുകൊണ്ട് ദൈവജനം എന്ത് പറയുന്നു? നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. അത് തന്റെ ജീവിതത്തിലൂടെ. കാരണം യേശു പ്രാണനെ വെച്ചു കൊടുത്തു എന്ന് നാം ഒരാളോട് പറയുമ്പോൾ പ്രായോഗികമായിട്ട് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നത് ഞാൻ എൻ്റെ പ്രാണനെ അവർക്ക് വേണ്ടി വെച്ചു കൊടുക്കുമാണ്. ദൈവം സ്നേഹിക്കുന്നു എന്ന് നാം പറയുമ്പോൾ ആ സ്നേഹം ഒരാൾ പ്രായോഗിക തലത്തിൽ അനുഭവിച്ചറിയുന്നത് ദൈവത്തിൻ്റെ മക്കളിലൂടെയാണ്. അതാണ് ദൈവത്തിൻ്റെ ശരീരം എന്ന് പറയുന്നത്. കാരണം തലയ്ക്ക് ഒരു വ്യക്തിയോട്, തലയായ ക്രിസ്തുവിന് ഒരു വ്യക്തിയോട് സ്നേഹം അറിയിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയെ ഒന്ന് തൊട്ട് ആശ്വസിപ്പിക്കണമെങ്കിൽ കൈ ആവശ്യമാണ്. ഒരു ആശ്വാസത്തിൻ്റെ ഒരു കരം നാം തോളിൽ വെക്കുമ്പോൾ അതിലൂടെ ദൈവം ആശ്വാസം ആ വ്യക്തിയിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കൈ ആവശ്യമാണ് തൻ്റെ സ്നേഹത്തെ മറ്റുള്ള വ്യക്തികളിലേക്ക് പ്രകടിപ്പിക്കാൻ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. കുഷ്ഠരോഗികൾ അടുത്തു വന്നപ്പോൾ സകലരെ, കുഷ്ഠരോഗികളെ സംബന്ധിച്ച് അവര് എല്ലാവരിലും വെറുക്കപ്പെട്ടവരാണ്. അവർ തങ്ങൾ കുഷ്ഠരോഗികളാണെന്ന് പറഞ്ഞുകൊണ്ട് വേണം നടക്കുവാൻ. കാരണം ഒരു കുഷ്ഠരോഗിയെ തൊട്ടാൽ തൊടുന്ന ആൾ അശുദ്ധനായിത്തീരും. ഹീ വിൽ ബിക്കം അൺക്ലീൻ. അതുകൊണ്ട് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നോണം, ഐ ആം അൺക്ലീൻ, ഐ ആം അൺക്ലീൻ, സ്റ്റേ അവേ ഫ്രം മീ, എന്നിൽ നിന്ന് മാറി നടക്കുക. അങ്ങനെ കണ്ട ഒരു സമൂഹത്തിൽ കുഷ്ഠരോഗികളെ അങ്ങനെ മാറ്റി നിർത്തിയിരുന്ന ഒരു സമൂഹത്തിൽ യേശു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല, യേശുവിന് ഒരു വാക്ക് കൽപ്പിച്ചാൽ കുഷ്ഠരോഗികൾ സൗഖ്യം. പക്ഷേ യേശുവിനെ ശ്രദ്ധിക്കുക, യേശു എന്താണ് എഴുതിയിരിക്കുന്നത്? അവരെ, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി. അപ്പൊ യേശുവിന്റെ സൗഖ്യം എന്ന് പറയുന്നത് വെറും ശരീരത്തിലുള്ള കുഷ്ഠരോഗത്തിന്റെ സൗഖ്യം മാത്രമല്ല, ജീസസ് ഹീൽസ് എ പേഴ്സൺ കംപ്ലീറ്റ്ലി. അത് നാം മനസ്സിലാക്കണം. യേശു മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് പൂർണ്ണ സൗഖ്യം. ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മനസ്സിനും. എന്താണ്, അനേക നാളുകളായിട്ട് മറ്റുള്ളവരുടെ വെറുപ്പ്, മറ്റുള്ളവരിൽ നിന്ന് അകന്ന് കഴിയേണ്ട ഒരവസ്ഥ ഒരു വ്യക്തിയിൽ എത്രമാത്രം മാനസിക ആഘാത മുറിവുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ദൈവം വന്ന് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം യേശുവിലൂടെ യേശു വെളിപ്പെടുത്തി, നിന്റെ ശരീരത്തിൻ്റെ രോഗം മാത്രമല്ല, നീ എല്ലാവരാലും തള്ളപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിനെയും ഞാൻ മാറ്റുകയാണ്, ഞാൻ നിന്നെ തൊടുകയാണ്. സ്തോത്രം. നമുക്കറിയാം, ഫാദർ ഡാമിയൻ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, കുഷ്ഠരോഗികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്ത് ഒരു കുഷ്ഠരോഗിയായി മരിച്ച ഒരു വ്യക്തിയാണ് ഫാദർ ഡാമിയൻ. കാരണം കുഷ്ഠരോഗിയുടെ ഇടയിൽ പോയി ശുശ്രൂഷിച്ചാൽ ആ കുഷ്ഠം നമുക്ക് പിടിക്കും, അത് പിന്നെ നമ്മളെ പിടിച്ച് നമ്മുടെ ജീവനും കൊണ്ടേ പോകത്തുള്ളൂ. എങ്കിലും എൽക്കാലത്തും ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞപ്പെട്ടവർ, അവർ തങ്ങളുടെ ജീവനെ വിലയേറിയതായിട്ട് എണ്ണാതെ അവരിടയിലേക്ക് ചെന്ന് അവരെ സൗഖ്യമാക്കുന്ന വചനം പ്രസംഗിക്കുക മാത്രമല്ല, അവരെ തൊട്ട് അവരുടെ മുറിവുകളെ കഴുകി അവരെ ആശ്വസിപ്പിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തെന്ന് അവർ അടിയുവാനിടയായി. ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്, യേശുവിൻ്റെ പ്രവർത്തിക്കുക. അപ്പൊ യേശു, ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് ഒരു ഒരു ലിമിറ്റഡ് ഹീലിംഗ്, ശരീരത്തിൻ്റെ ഹീലിംഗിന് വേണ്ടി മാത്രമല്ല, അവരുടെ മനസ്സിനും ഏറ്റവും പ്രധാനമായി അവരുടെ ആത്മാവിൻ്റെ എന്താണ് സൗഖ്യവും, അല്ലെ, പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന അവരുടെ ആത്മീയ രോഗത്തിൻ്റെ സൗഖ്യം അവർക്ക് ആവശ്യമാണ്. അപ്പോൾ പൂർണ്ണ സൗഖ്യം, ഒരു പൂർണ്ണ മനുഷ്യനെയും അവൻ്റെ ആത്മാവിനെയും അവൻ്റെ ദേഹിയെയും അവൻ്റെ ദേഹത്തെയും സൗഖ്യമാക്കുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അത് നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർക്കത് മനസ്സിലാകും. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഓഫ് ടച്ച് അല്ലേ. ഒരു ഒരു കരം, ആശ്വാസത്തിൻ്റെ കരം എത്രമാത്രം. അതുകൊണ്ടായിരിക്കും ദൈവവചനം പറഞ്ഞത്, നിങ്ങളുടെ രോഗ്യങ്ങളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യമാകും. നമുക്കറിയില്ല ഒരു ഒരു ടച്ചിന് ഇത്രമാത്രം ശക്തിയുണ്ടോ എന്ന്. യേശുവിൻ്റെ, യേശുവിൻ തൊട്ടപ്പോൾ അത്രമാത്രം ശക്തി ഉണ്ടായിരുന്നു. യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യമായി. അവനിൽ നിന്ന് രക്തസാക്ഷിയായ സ്ത്രീ യേശുവിനെ തൊട്ടപ്പോൾ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾ സൗഖ്യമായി. അപ്പോൾ യേശുവിൻ്റെ ശരീരമായ, യേശുവിനുള്ളിൽ വസിക്കുന്ന നമ്മളിൽ നിന്ന് ഇന്ന് യേശുവിന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മളിലൂടെ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. അത് ദൈവം ചെയ്യുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. ഒരു അമ്മയെപ്പോലെ അവൻ, അപ്പസ്തോലൻ ആ സഭയിലെ ആ കൊച്ചു ജനിച്ച കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നു. അതിൻ്റെ 12-ാം വചനം, ലൈക്ക് യുനോ ഒരു ഫാമിലി എൻവയോൺമെന്റിലാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ 12-ാം പദം,
നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ.
ആ ഒരു അമ്മയെ പോലെ ആർദ്രതയോടെ പെരുമാറിയത് മാത്രമല്ല, ഒരപ്പനെ പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു. ഹി എക്സോർട്ടിങ് എൻകറേജിങ് ആൻഡ് ഇംപ്ലോറിങ് ഈച്ച് വൺ ഓഫ് യു. ഈച്ച് വൺ ഓഫ് യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരെ ഒരു പ്രസംഗം മാത്രം പറഞ്ഞിട്ടല്ല പോയത്, ഈച്ച് വൺ ഓഫ് യു ഓരോരുത്തരെ. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഉത്സാഹിപ്പണമെങ്കിൽ, അല്ലെ, രണ്ട് പിള്ളേരുണ്ട്, നമ്മളെല്ലാം പുൽപ്പുറ്റിൽ നിൽക്കുന്ന പോലെ മക്കളെ രണ്ടുപേരും നിങ്ങൾ എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആണോ നമ്മൾ ചെയ്യുന്നത്? കോൺസ്റ്റന്റ്ലി അല്ലേ അവരുടെ കൂടെ നിന്ന് നമ്മ അവരെ ഉത്സാഹിപ്പിക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ എത്രമാത്രം ഉത്സാഹം നമുക്ക് ആവശ്യമാണ്. ഇനോ അമ്മമാരും അപ്പന്മാരും ശ്രദ്ധിക്കുക, എത്രമാത്രം ആർദ്രതയോടെയും എത്രമാത്രം ഉത്സാഹിപ്പിക്കേണ്ടവരാണ് നാം. അത് നമ്മുടെ ഭവനത്തിൽ മാത്രമല്ല, ഇൻ ദ ചേർച്ച്, ദൈവത്തിന്റെ സഭയിലും നാം ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എൻകറേജ്, കാരണം അത്രയധികം ആവശ്യമാണ് എൻകറേജ്മെന്റ് മറ്റുള്ളവർക്ക്. അങ്ങനെ, കാരണം വളരെ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ഒരു സഭയായിരുന്നു ഈ സഭ. അങ്ങനെ പൗലോസ് ഈ സഭയെ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും എല്ലാം ഉത്സാഹിപ്പിക്കുന്ന അനവധി വചനങ്ങൾ ഇതിനകത്തുണ്ട്. അവരോട് പറയുന്നത് അതിന്റെ 3-ാം അധ്യായത്തിന്റെ 12-ാം വചനം, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവ് യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായതിന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ടു ഇൻക്രീസ് ആൻഡ് അബൗണ്ട് ഇൻ ലവ് ഫോർ വൺ അനദർ. ഈ തെസലോണിയ ലേഖനം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ നിങ്ങൾ ഏറ്റവും അധികം കണ്ടെത്തുന്ന ഒരു പദമായിരിക്കും വൺ അനദർ. തമ്മിൽ 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 എന്ന് എൻകറേജ് വൺ അനദർ, ലവ് വൺ അനദർ, കെയർ വൺ അനദർ ശ്രദ്ധിക്കുന്നതാണ്. കാരണം ആ സഭയിൽ, കാരണം ഒരാൾക്ക് അങ്ങനെ ഒരു വളരെയധികം പ്രതികൂലങ്ങളുള്ള ഒരു സ്ഥലത്ത് നിൽക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഒരു സഭയെ ഒരു സ്ഥലത്ത് ആക്കുന്നത്. എൻകറേജ് വൺ അനദർ. അതില് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 10-ാം വചനത്തിൽ വീണ്ടും നമ്മ 9-10 വചനങ്ങളിൽ ഇങ്ങ് വീണ്ടും വായിക്കുന്നു, സഹോദര പ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. കേട്ടോ, അന്യോന്യം സ്നേഹിക്കുവാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കധോനിയിൽ എങ്ങുമുള്ള സഹോദരന്മാരുടെ ഒക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പരസ്പരമുള്ള സ്നേഹം. എന്നാൽ അതിൽ സംതൃപ്തരായി നിൽക്കുവാനല്ല അപ്പോസ്തലൻ അവരോട് എഴുതുന്നത്. അതിന്റെ 10-ാം വചനത്തിന്റെ 2-ാം ഭാഗം, എന്നാൽ സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം. അബൗണ്ട്, അബൗണ്ട് ഇൻ ലവ്, എക്സൽ സ്റ്റിൽ മോർ. നിങ്ങൾ അത് നിൽക്കരുത്, വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് അവരെ ഉത്സാഹിപ്പിക്കുകയാണ്. ഞാൻ ചിന്തിക്കുക, ഇതൊരു വളരെ പ്രതികൂലമുള്ള കടന്നു പോകുന്ന ഒരു സഭയാണ്. അവരെ വീണ്ടും വീണ്ടും അപ്പോസ്തലൻ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാം അതിന്റെ 14-17 വചനങ്ങളിൽ പ്രത്യാശയെക്കുറിച്ച്, അല്ലെ, പുതിയ നിയമത്തിലെ പ്രത്യാശയെക്കുറിച്ചുള്ള എത്ര ഒരു ശക്തമായ വചനമാണ്. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കത്. ഇനോ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് യേശു വന്ന് നമ്മെ അവനോടുകൂടെ ചേർക്കുമെന്നുള്ള വലിയ പ്രത്യാശയുടെ വചനം. പലപ്പോഴും ഒരു ഫ്യൂണറലൊക്കെയാണ് ഈ വചനമൊക്കെ നാം പ്രസംഗിച്ച് കേൾക്കുന്നത്. അപ്പൊ ഈ വചനങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു സഭയെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതൊരു ഒരു ഭയം അല്ലേ. ചിലർ പറയുന്ന പോലെ ചില പാട്ടുകൾ അത് ദൈവസഭയിൽ ഒരു ഞായറാഴ്ച പാടിക്കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല, അതൊരു ഫ്യൂണറൽ പാടേണ്ട പാട്ടുകളാണ്. അങ്ങനെയൊന്നും ദൈവ വചനത്തിൽ നാം കാണുന്നത്. ജീവനോടെ ഇരിക്കുന്ന ഒരു സഭയ്ക്കാണ് എഴുതുന്നവരെ, അവരെ പ്രത്യാശയിൽ അവരെ സ്ഥിരപ്പെടുത്തുകയാണ്. അപ്പം ഓർക്കണം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്ന് കാര്യങ്ങളിൽ ഉണ്ടാകുവാൻ തക്കവിധം മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുകയാണ്. പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻകറേജ് എന്നാണെന്ന് അർത്ഥം. ഉത്സാഹിക്കുവാനാണ് ദൈവം നമുക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഈ അപ്പസ്തോലൻ അതിന് അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കർത്താവിന്റെ വരവിനെക്കുറിച്ച് അവരെ ഓർപ്പിച്ചിട്ട് അവസാനമായിട്ട് ഒരു സമ്മറി അവരോട് പറഞ്ഞിട്ട് ആണ് ആ ലേഖനം നിർത്തുന്നത്. ഒരു സമ്മറി, കാരണം അനവധി കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം കൂടെ വായിച്ച് ഇരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വചനങ്ങൾ.
ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യനെ പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവി.
ആണ്ടോ, ഞാൻ പറഞ്ഞു ഈ ലേഖനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൺ അനദർ. Therefore, encourage one another. തമ്മിൽ പ്രബോധിപ്പിച്ചും, അന്യോന്യം പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻകറേജ്, ഉത്സാഹിപ്പിക്കുക. ആൻഡ് ബിൽഡ് അപ്പ് വൺ അനദർ, എന്താണ് അന്യോന്യം? ആത്മീക വർധന വരുത്തിയും, ബിൽഡപ്പ് വൺ അനദർ. നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ വീണ്ടും ചെയ്യുക. അതിനുശേഷം ഈ അപ്പോസ്തലന് ഏകദേശം 13 കാര്യങ്ങളാണ് പറയുന്നത്. അറൌണ്ട് 13 ഏരിയാസ് ആണ് പിന്നെയുള്ള വചനങ്ങളിൽ പറയുന്നത്. അതിൻ്റെ 12 വചനത്തിൽ ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നടത്തുന്നവരെ, അവരുടെ ഇടയിൽ അധ്വാനിക്കുന്നവരെ നിങ്ങൾ വളരെ സ്നേഹത്തോടെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. നിങ്ങൾ അവരെ വാക്കുകളാൽ, നിങ്ങളുടെ പ്രവൃത്തികളാൽ അവരെ ഉത്സാഹിപ്പിക്കണം. എത്രമാത്രം നമ്മൾ എത്രമാത്രം കുറച്ച് ചെയ്യുന്ന കാര്യമാണ് ഈ എൻകറേജ്മെന്റ് അല്ലേ? യേശു കർത്താവ് സഭകൾക്ക് സന്ദേശം എഴുതിയപ്പോൾ, വെളിപാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ 7 സഭകൾക്ക് തന്റെ ദൂത് എഴുതിയപ്പോൾ യേശു ആ അവരിലുള്ള നല്ല ഗുണങ്ങളെ പറഞ്ഞതിന് ശേഷമാണ് അവരിലുള്ള ആ ഒരു കുറവിനെ കാണുക. എഫേസ്യ സഭയ്ക്ക് 7 നല്ല കാര്യങ്ങൾ എഴുതിയിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു കുറവുണ്ട്, നിങ്ങൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു. അവരുടെ വിശ്വാസത്തെയും അവരുടെ പ്രവൃത്തിയെയും അവരുടെ പ്രത്യാശയും എല്ലാം കമന്റ് ചെയ്യുന്നു. യേശു കർത്താവ് ഒരു കാനാനിയ സ്ത്രീ വന്ന് തൻ്റെ മകളെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ സൗഖ്യമാക്കിയിട്ട് യേശു പറഞ്ഞു, കണ്ട അവളുടെ വിശ്വാസം. യേശു എപ്പോഴും അല്ലേ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി കാണുമ്പോൾ യേശു അപ്രീഷിയേറ്റ് ചെയ്ത് ആരാണ് അല്ലേ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു? എങ്ങനെയാണ് യേശു വിശ്വാസത്തിനെ പൂർത്തി വരുത്തുന്നത്? യേശു അപ്രീഷിയേറ്റ് ചെയ്യും. ഇനോ നിങ്ങളൊരു വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ യേശു വെൽ ഡൺ ഗുഡ്, അങ്ങനെയാണ് അവൻ വിശ്വാസത്തിൻ്റെ നായകനെന്ന് നാം അവനെ വിളിക്കുന്നത്. വിശ്വാസത്തിന് പൂർത്തി വരുത്തുന്നതിന് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എൻകറേജിങ് നമ്മൾ എൻകറേജ് ചെയ്യുമ്പോൾ ബിൽഡപ്പ് ചെയ്യുകയാണ്, ആത്മീക വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ആശ്വാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീസസ് ഓൾവേസ് എൻകറേജ്. എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവൻ അഹങ്കരിച്ചു പോകുമെന്നുള്ള പേടിയൊന്നും കർത്താവിന് ഇല്ല അല്ലേ? നമുക്കൊരു കാര്യമുണ്ട്, ഒരാൾ എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആത്മീയ അഹങ്കാരം വല്ലതും വന്നാലോ, അങ്ങനത്തെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഏനോ നമ്മുടെ കൾച്ചറിൽ വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് പരസ്പരമുള്ള എൻകറേജ്മെന്റ്. ബട്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഇനോ പഴയ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഓർത്തു വെക്കുന്നത്, ക്രിസ്തു ചെയ്തതുപോലെ ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സോ അപ്രീഷിയേറ്റ്, അതായത് ഇനോ നടത്തുന്നവരെ, അധ്വാനിക്കുന്നവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇതൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക മാത്രമല്ല, അവർ ചെയ്ത ഒരു കാര്യം നമ്മൾ അവരെ പറഞ്ഞ് അവരെ ഉത്സാഹിപ്പിക്കണം. പിന്നെ പറയുന്നു അതിൻ്റെ 13 വചനത്തിൽ, തമ്മിൽ സമാധാനമായിരിക്കും, ലിവ് ഇൻ പീസ്, സമാധാനത്തിൽ ജീവിക്കണം. പിന്നെ മൂന്ന് തരം ആൾക്കാരെ കുറിച്ച് പറയുകയാണ്. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ. മൂന്ന് തരം ആൾക്കാരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ക്രമം കെട്ട് നടക്കുന്നവർ. ഇപ്പൊ നമ്മൾ പിള്ളേരൊക്കെ അനുസരണമില്ലാതെ നടക്കുമ്പോൾ നമ്മളവരെ വഴക്ക് പറയും, ബുദ്ധി ഉപദേശിക്കും, അനുസരിക്കും, അവിടെ ഇരിക്കെ. പിള്ളേരോടത് പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം എപ്പോഴും ഉയർന്ന പ്രായത്തിൽ കൂടുതലുള്ളവർ പ്രായത്തിൽ കുറഞ്ഞവരോട്, എന്നാൽ നമ്മുടെ സമ പ്രായക്കാരായവരോട് അല്ലെങ്കിൽ പ്രായം കൂടിയവരോട് ബുദ്ധി ഉപദേശിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ല, ദൈവത്തിൻ്റെ ജ്ഞാനമില്ല, നമുക്കൊരിക്കലും കഴിയത്തില്ല. പക്ഷേ ദൈവജനം സ്റ്റിൽ ഓർപ്പിക്കുന്ന ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. വീക്ക്, ഉൾക്കരുത്തില്ലാത്തവർ ദൈവസഭയിൽ ഉണ്ട്. അവരോട് പോയി നിങ്ങളെന്താണ് ഇത്രയും തളർന്നിരിക്കുന്നത്, ഇത്ര വചനം കേട്ടിട്ടും ഇതുവരെ ശരിയായില്ലേ, കഴിഞ്ഞ ഞായറാഴ്ചത്തെ പ്രസംഗം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്നും കൂടെ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരെ പോലെ ഒന്നും കൂടെ തളർച്ചയിലേക്ക് വിടാനല്ലാതെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. സ്ട്രെങ്ത്, അത് നീ ധൈര്യമുള്ള ആളാണെങ്കിൽ അവരെ പോയി ധൈര്യപ്പെടുത്തണം, ബലഹീനരെ താങ്ങുവിൻ. റോമലേഖനത്തിൻ്റെ 15:1 പറയുന്നു, ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കേണ്ടതാകുന്നു. നാം നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുക വേണം, യേശുവും തന്നിൽ തന്നെ പ്രസാദിക്കാതിരുന്നത് പോലെ. ലോർഡ്, ശക്തരായ നാം, ഇനോ ദൈവത്തിന്റെ നിറവ് നമുക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ, പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം എന്താണ് നമുക്ക്, ആരാണ് ക്രമം കെട്ടവർ, ആരാണ് ബലഹീനർ, ആരാണ് ഉൾക്കരുത്തില്ലാത്തവർ. കാരണം ഒറ്റ മെഡിസിൻ എല്ലാവർക്കും കൊടുത്താൽ ശരിയാകത്തില്ല, എത്രമാത്രം ഡിസേൺമെന്റ് നമുക്ക് ആവശ്യമാണ്. നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ ഇതിന് അടുത്തറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ഏത് കാറ്റഗറിയിലാണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാം ഒറ്റ മരുന്ന് അല്ലേ, ഡോക്ടറെടുത്തുനിന്ന് ഡോക്ടർ നമ്മുടെ അസുഖങ്ങൾ കേൾക്കുന്നതിന് മുമ്പേ മരുന്ന് കുറിച്ച് തന്നാൽ ആ ഡോക്ടറെടുത്ത് പിന്നെ ആരും പോകത്തില്ല. പലരും പലപ്പോഴും നമ്മുടെ അടുക്കൽ വീണ്ടും വരാത്തത് ഈ ഡോക്ടറെ പോലെ ഒറ്റ മരുന്ന് കൊടുത്ത് നമ്മൾ ആദ്യമേ തന്നെ അവരെ അങ്ങ് മാറ്റി നിർത്തി, പിന്നെ മനസ്സിലായി ഇവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഡിസ്കറേജ്മെന്റ് അല്ല എൻകറേജ്മെന്റ് അല്ല, അതിന് പകരം ഡിസ്കറേജ്മെന്റ് സാധ്യതയുണ്ട്. യെസ്, നമ്മൾ അറിയാതെ നമ്മൾ പലതും ചെയ്യുന്നില്ല, ബട്ട് വി ഹാവ് ടു നോ. എന്നിട്ട് എല്ലാവരോടും കാണിക്കേണ്ട ഒരു കാര്യം പറയുകയാണ്, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. ഓക്കെ, അതെല്ലാവർക്കും വേണ്ടതാണ് കേട്ടോ. എല്ലാവരും ബലഹീനരോ ക്രമം കെട്ടവരോ തളർന്നവരായിരിക്കത്തില്ല, പക്ഷേ എല്ലാവരോടും കോമൺ ആയിട്ട് കാണിക്കേണ്ട ഒരു കാര്യമാണ്, വി ഹാവ് ടു ബി പേഷ്യൻറ്റ്. നമ്മളെല്ലാം പൂർണ്ണരല്ല, എല്ലാവർക്കും കുറവുകളുണ്ട്, ബട്ട് വി ഹാവ് ടു ഹാവ് പേഷ്യൻസ്. പിന്നെ പറഞ്ഞിരിക്കുകയാണ്, ആര് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിക്കുവിൻ, എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. ഓർക്കണം, ഒരു ഒരു യങ് സഭയെ അപ്പസ്തോലൻ ഉത്സാഹിപ്പിക്കുകയാണ് എപ്പോഴും, കാരണം പ്രതികൂലങ്ങൾ ഒത്തിരി ഉണ്ട് ചുറ്റിനും, എന്നാൽ അതിൻ്റെ നടുവിലും എപ്പോഴും സന്തോഷിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമായിട്ട് നമ്മൾ വായിച്ചു കേട്ടു സന്തോഷം. യുനോ ഇറ്റ്സ് നോട്ട് ആനന്ദമല്ല, ആനന്ദ് എന്ന് പറയുന്നത് ഹാപ്പിനെസ്, അത് ദൈവം എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ ദൈവവചനത്തിൽ ഒന്നും എഴുതിയിട്ടില്ല. എങ്ങോ പറഞ്ഞ പോലെ ഹാപ്പിനെസ് ഡിപ്പെൻഡ്സ് ഓൺ ഹാപ്പനിങ്സ്, കാര്യങ്ങൾ നടക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ആനന്ദം വരുന്നത്. തിന്നുക കുടിക്കുക ആനന്ദിക്കുക, ആ ആനന്ദമല്ല, ജോയ്, സന്തോഷം, കർത്താവിൽ ഉള്ള സന്തോഷം, ആ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ്. ഒരു സന്തോഷം, ഉള്ളിൽ ജോയിയുള്ള ഒരു വിശ്വാസിയെ കണ്ടാൽ തന്നെ കാര്യങ്ങൾ വ്യത്യാസപ്പെടും. നമ്മൾ അതൊരു ഒരു തെളിവാണ്, നമ്മളിലുള്ള ദൈവിക ജീവന്റെ ഒരു തെളിവാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, ഇടവിടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവിടാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ബ്രീത്തിങ്, നമ്മുടെ ശ്വാസം. നമ്മൾ ഇടവിടാതെ അതിലത് അത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതേപോലെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, വാക്കുകളിലൂടെ നമ്മൾ പറയുന്നത് മാത്രമല്ല, എ കോൺസ്റ്റന്റ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്, അതാണ് പ്രാർത്ഥന. എന്താണ്? യേശുവിലുള്ള അല്ലെങ്കിൽ ദൈവത്തിലുള്ള തുടർമാനമായ ആ ഒരു മുറിയാത്ത ഒരു ബന്ധം, അതാണ് പ്രാർത്ഥന ഇസ് എ റിലേഷൻഷിപ്പ്. അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. വെൻ വി തിങ്ക് അബൌട്ട് ഗാഡ്, ദൈവത്തെ നമ്മൾ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുകയാണ്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. പിന്നെ നാം കേൾക്കുകയുണ്ടായി, ആത്മാവിനെ കെടുക്കരുത്, ഡു നോട്ട് ക്വെഞ്ച് ദ സ്പിരിറ്റ്. നമ്മളിൽ മാത്രമല്ല, നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ഉത്സാഹങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരിലൂടെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നാം അതിനെ കുറച്ച് കാണിക്കരുത്, കുറച്ച് കാണരുത്. പ്രവചനം തുച്ഛീകരിക്കരുത്. പ്രവചനം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഭാവി കാര്യങ്ങൾ അല്ല. പ്രവചനം എന്ന് പറഞ്ഞ് ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തെയാണ് പ്രവചനമെന്ന് ദൈവവചനത്തിൽ നാം കാണുന്നത്. കാരണം പ്രവാചക വാക്യവും നമുക്ക് സ്ഥിരമായിട്ടുണ്ട്. പ്രവചനങ്ങളൊന്നും മനുഷ്യന്റെ ഇഷ്ടത്താൽ ഉളവായതല്ല, മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് എഴുതിയതത്രേ. പ്രവചനം എന്ന വാക്ക്, ഇറ്റ്സ് എ വേർഡ് ഓഫ് ഗോഡ്. പ്രവചന ആത്മാവിൽ സംസാരിക്കുന്നു, എന്താണ് ആവശ്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കുന്നു. സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. അതിന്റെ 21-ാം വചനം, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കുമാറാകട്ടെ. ഞാൻ ആദ്യമേ പറയുകയുണ്ടായി, യേശു ഒരു പൂർണ്ണ സൗഖ്യമാണ് നമുക്ക് തരുന്നത്, അതുപോലെ ഒരു പൂർണ്ണ വളർച്ച ആണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ അതിൻ്റെ ഓർഡർ ശ്രദ്ധിച്ചോ, നമ്മുടെ ആത്മാവ്, നമ്മുടെ ദേഹം അല്ലെങ്കിൽ പ്രാണൻ, ദേഹി അല്ലെങ്കിൽ പ്രാണൻ, ദേഹം, നമ്മുടെ ഇത് മൂന്നും കർത്താവിൻ്റെ വരവെങ്കിൽ അനന്യമായി കാക്കപ്പെടുമാറാകട്ടെ എന്ന് ഉത്സാഹിപ്പിച്ചുകൊണ്ട് അവസാനം ഇറ്റ്സ് എ പ്രോമിസ്. അതിൻ്റെ 24-ാം വചനം, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, ഹീസ് ഫെയ്ത്ത്ഫുൾ. ഇതെല്ലാം എഴുതിയിരിക്കുമ്പോഴും നിങ്ങളെ വായിച്ചു, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ ഓർക്കുന്നുവല്ലോ. തൻ്റെ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവം വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹിയെയും അവൻ്റെ വരവെങ്കൽ വരെ അനന്യമായി കാക്കപ്പെടുവാൻ, ടു പ്രിസേർവ് ഇറ്റ്. ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ, ഗോഡ് ഈസ്, ദൈവം വിശ്വസ്തനാണ്. എന്നാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും എൻകറേജ്മെന്റ്, ഉത്സാഹം ആവശ്യമാണ്. ദൈവസഭയിൽ തമ്മിൽ തമ്മിൽ ആത്മീയ വർധന വരുത്തുവാനും തമ്മിൽ തമ്മിൽ ഉത്സാഹിപ്പിക്കുവാനും ദൈവം നമ്മെ വചനത്തിലൂടെ ഓർപ്പിക്കുന്നു. എന്തൊക്കെ തരത്തിൽ ഉത്സാഹിപ്പിക്കണമെന്ന് വളരെ ചുരുക്കമായി ഈ വചനങ്ങളിലൂടെ, ദൈവവചനത്തിലൂടെ അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുകയാണ്. ഇതെല്ലാം നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവം, അവൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്സാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് ഇതിനകത്തിൻ്റെ എല്ലാം അടിസ്ഥാനം. അങ്ങനെ ചെയ്യുവാൻ നാം ഉത്സാഹിപ്പിക്കുമ്പോൾ, യുനോ, ദ ചർച്ച് വിൽ സ്ട്രെങ്തൻ. ആ പ്രതികൂലയുടെ നടുവിൽ ആ തെസലോണിക്കയിൽ ആ സഭ നിലനിന്ന് ബലം പ്രാപിച്ചു. അവരുടെ വിശ്വാസമൊക്കെ അവിടുന്ന് മക്കധോനിയിലും അക്കായിലും ഒക്കെ ചെന്നെന്നാണ് കേട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കൂട്ടം, ഇതിൻ്റെ എത്ര പേരുണ്ടെന്നല്ല, അതിൻ്റെ ആ ചെറിയ കൂട്ടത്തിലൂടെ ദൈവൻ ലോകത്തിൻ്റെ അറ്റത്തോളം തൻ്റെ സുവിശേഷം എത്തിക്കുവാൻ ശക്തനാണ്. കാരണം നമുക്കറിയാം, വെറും ചെറിയ കൂട്ടമായി ജെറുസലേമിൽ തുടങ്ങിയ ദൈവത്തിൻ്റെ സഭയാണ് ഇന്ന് 7 ഭൂഖണ്ഡങ്ങളിൽ നിറഞ്ഞ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ, വളർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാക്കി, ആ ശരീരത്തിൻ്റെ ഭാഗമാക്കി ദൈവം നമ്മെ തീർത്തു തോർത്ത് എത്രമാത്രം നാം നമ്മി പറയണം. എന്നാൽ ആ ശക്തി, ആ നറീഷ്മെന്റ്സ് ഒരു ശരീരത്തിൽ ലഭിക്കുന്നത് പോലെ തന്നെ, ഇപ്പോൾ ഒരു ഒരു കൈക്ക്, കൈ പല കാര്യങ്ങൾ അധ്വാനിക്കാനുണ്ട്, പക്ഷേ ആ കൈക്ക് എനർജി ആവശ്യമാണ്. എന്താണ്, അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് അത് നമ്മുടെ ദഹനേന്ദ്രിയങ്ങളുടെ രക്തത്തിലൂടെ അത് വന്ന് കയ്യിൽ ആ ചെയ്യാനാവശ്യമായ ശക്തി നമുക്ക് അകത്തൂടെ ലഭിക്കുന്നത് കൊണ്ടാണ് കൈക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ദൈവം ദൈവത്തിന്റെ പാട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. നാം ആ പ്രവൃത്തിയോട് സഹകരിക്കുമ്പോൾ, അങ്ങനെ ഒരു ദൗത്യം നമുക്കുണ്ട് എന്ന് നാം തിരിച്ചറിയുമ്പോൾ, നാം അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കും.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ